ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ. യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇന്ന് രാത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിനുള്ള പ്രചാരണം ശക്തം. ഹരിയാനയിലും പ്രചാരണം ശക്തം. ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി സത്യപ്രതിജ്ഞ ചെയ്തു. വയനാട് ദുരിതാശ്വാസ ചെലവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിന് 515 റൺ വിജയലക്ഷ്യം. ആഫ്രിക്കയിൽ എംപോക്സ് കേസുകൾ വർദ്ധിക്കുന്നതിനാൽ ദക്ഷിണ സുഡാനിൽ നിരീക്ഷണം ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെത്തി. യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി വിൽമിംഗ്ടണിലെ ഡെലാവെയറിൽ ഇന്ന് രാത്രി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചത്. ക്വാഡ് ഉച്ചകോടി, സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചർ തുടങ്ങിയവയിൽ ശ്രീ മോദി പങ്കെടുക്കും.
ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്വാഡ് കൂട്ടായ്മയുടെ ആറാമത് ഉച്ചകോടിയാണ് ഡെലവേയിൽ ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം ആരംഭിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മുതൽ നിർണായകമായ പുതിയ സാങ്കേതിക വിദ്യകൾ വരെയുള്ള നിരവധി വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കും. 2025 ഇന്ത്യയാണ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുക. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ്, ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ എന്നിവരുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനത്തിനും പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങളുടെ ഒരു പ്രധാന കൂട്ടായ്മയായി ക്വാഡ് ഫോറം ഉയർന്നുവരുന്നതായി പുറപ്പെടുന്നതിനു മുമ്പുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും യുഎസും തമ്മിലുള്ള സമഗ്രമായ ആഗോള നയതന്ത്ര പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ യുഎസ് പ്രസിഡന്റുമായുള്ള തന്റെ കൂടിക്കാഴ്ച പ്രയോജനപ്രദമാകുമെന്ന് ശ്രീ നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഉച്ചകോടിക്ക് ശേഷം ന്യൂയോർക്കിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി അവിടെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. യുഎസ് ആസ്ഥാനമായ കമ്പനികളുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. സന്ദർശനത്തിന്റെ അവസാന ദിവസം ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നടക്കുന്ന സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ ഉച്ചകോടിയെയും അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ നിന്ന് മാവോയിസ്റ്റ് ആക്രമണത്തിനിരയായവരുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. അക്രമത്തിന്റെ പാത സ്വീകരിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലെന്നും അത് സമൂഹത്തിന് വളരെയധികം ദോഷം ചെയ്യുമെന്നും രാഷ്ട്രപതി സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രസ്താവിച്ച രാഷ്ട്രപതി അക്രമം ഉപേക്ഷിക്കാനും ആഹ്വാനം ചെയ്തു. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട പ്രചാരണം ഊർജ്ജിതമാകുന്നു. ഈ ഘട്ടത്തിൽ 6 ജില്ലകളിലായി 26 മണ്ഡലങ്ങളിൽ ഈ മാസം 25 വോട്ടെടുപ്പ് നടക്കും. മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഇന്നലെ വൈകിട്ട് ജമ്മുവിലെത്തി. പൂഞ്ച്, രജൌരി, ജമ്മു ജില്ലകളിലെ 5 തെരഞ്ഞെടുപ്പ് റാലികളെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. നാളെ ഉധംപൂർ ഈസ്റ്റ് മണ്ഡലത്തിലെ നൌഷേരയിലും മജൽതയിലും റാലികളിൽ പങ്കെടുക്കും. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വിവിധയിടങ്ങളിൽ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ളയും തിങ്കളാഴ്ച വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. അടുത്തമാസം 5 നടക്കുന്ന ഹരിയാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. മുഖ്യമന്ത്രി നായിബ് സിംഗ് സൈനി, ബിജെപി നേതാവ് വിപ്ലവ് ദേവ് എന്നിവർ തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ, ആസാദ് സമാജ് പാർട്ടി നേതാവ് ചന്ദ്രശേഖർ ആസാദ് ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി സത്യപ്രതിജ്ഞ ചെയ്തു. ഡൽഹിയിലെ രാജ്നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രിയെ കൂടാതെ 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. സുഷമ സ്വരാജിനും ഷീല ദീക്ഷിത്തിനും ശേഷം ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. നാവിക കമാൻഡർമാരുടെ ദ്വിവാർഷിക യോഗം 2024 രണ്ടാം പതിപ്പ് ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. നാവികസേനയുടെ പോരാട്ടശേഷി കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും മറ്റ് സേവനങ്ങളുമായി പ്രവർത്തനങ്ങളെ സമന്വയിപ്പിക്കുന്നതിനുമുള്ള നിർണായക വിഷയങ്ങൾ നാല് ദിവസത്തെ സമ്മേളനം വിലയിരുത്തി. മൂന്നാം ദിവസം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമുദ്രസുരക്ഷ നിലനിർത്തുന്നതിനുള്ള ഇന്ത്യൻ നാവികസേനയുടെ ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. ഏദൻ ഉൾക്കടലിലൂടെ കടന്നുപോകുന്ന നിർണായക ചരക്കുകൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന വഹിക്കുന്ന പങ്കിനെയും കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഇആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വയനാട് ദുരിതാശ്വാസ ചെലവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദഗ്ധർ തയ്യാറാക്കിയ മെമ്മോറാണ്ടം മാധ്യമങ്ങൾ തെറ്റായി അവതരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മെമ്മോറാണ്ടത്തിലുള്ളത് മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള പ്രതീക്ഷിത ചെലവാണെന്നും വ്യാജ പ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന സാഹചര്യമാണുള്ളതെന്നും ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കി. ശ്രീനാരായണ ഗുരുവിന്റെ 97-ാമത് മഹാസമാധി ദിനം നാടെങ്ങും വിപുലമായി ആചരിച്ചു. ലോകമുള്ളിടത്തോളം കാലം ആരാധനയോടെ കാണാൻ കഴിയുന്ന മഹാവ്യക്തിത്വത്തിനുടമയായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മലയാളത്തിന്റെ പ്രിയ നടി കവിയൂർ പൊന്നമ്മയ്ക്ക് വിടചൊല്ലി നാട്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലുവയിലെ വീട്ടുവളപ്പിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുനിന്നും നിരവധി പേരാണ് കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വീട്ടിലും പൊതുദർശനം നടന്ന കളമശ്ശേരി ടൌൺഹാളിലും എത്തിയത്. മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും പ്രതിനിധീകരിച്ച് മന്ത്രി പി രാജീവ് അന്തിമോപചാരം അർപ്പിച്ചു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി ലോറി ഡ്രൈവർ അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഗംഗാവലിപ്പുഴയിൽ കണ്ടെത്തിയ വാഹനത്തിന്റെ ഭാഗങ്ങൾ അർജുൻ ഓടിച്ച ട്രക്കിന്റേതല്ലെന്ന് ലോറി ഉടമ വ്യക്തമാക്കി. അർജുനടക്കം 3 പേരെയാണ് ജൂലൈ 16 മണ്ണിടിച്ചിലിൽ കാണാതായത്. എംപോക്സ് സംശയത്തെ തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇന്നലെയാണ് യുവതിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. എംപോക്സ് കേസുകൾ ആഫ്രിക്കയിലുടനീളം വർദ്ധിച്ചുവരുന്നതിനാൽ ദക്ഷിണ സുഡാനിൽ ലോകാരോഗ്യ സംഘടനാ നിരീക്ഷണം ശക്തമാക്കി. നാഷണൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിക്ക് നേരത്തെ ലോകാരോഗ്യ സംഘടന PCR ടെസ്റ്റിംഗ് കിറ്റുകൾ നൽകിയിരുന്നു. വൈറസിനെ വേഗത്തിൽ കണ്ടെത്താൻ PCR ടെസ്റ്റുകൾ സഹായിക്കും. ഈ വർഷം ജനുവരി മുതൽ ആഫ്രിക്കയിൽ 29,152 എംപോക്സ് കേസുകളാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ 6,105 സ്ഥിരീകരിക്കുകയും 738 പേർ മരിക്കുകയും ചെയ്തു. ആദായ നികുതി തർക്കങ്ങൾ തീർപ്പാക്കുന്നതിനായി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് വിവാദ് സേ വിശ്വാസ് പദ്ധതി 2024 വിജ്ഞാപനം ചെയ്തു. പ്രത്യക്ഷ നികുതി സംബന്ധിച്ച തീർപ്പാക്കാത്ത അപ്പീലുകൾ പരിഹരിക്കുന്നതിനായാണിത്. അടുത്തമാസം 1 മുതൽ പദ്ധതി നിലവിൽ വരും. ഈ വർഷം December 31 അതിനു മുൻപോ ഡിക്ലറേഷൻ ഫയൽ ചെയ്യുന്ന നികുതിദായകർക്ക് പദ്ധതി മുഖേന സെറ്റിൽമെന്റ് തുകയിൽ ഇളവ് അനുവദിക്കും. പശ്ചിമബംഗാളിൽ സമരം ചെയ്തു വന്നിരുന്ന ജൂനിയർ ഡോക്ടർമാർ മെഡിക്കൽ കോളേജുകളിൽ എമർജൻസി ഡ്യൂട്ടിക്ക് തിരിച്ചെത്തി. കഴിഞ്ഞ മാസം 9 കൊൽക്കത്തയിലെ RJ കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ PG ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനെ തുടർന്ന് 42 ദിവസമായി ഇവർ സമരത്തിലായിരുന്നു. എന്നാൽ OPD സേവനങ്ങൾക്ക് തങ്ങൾ തയ്യാറായില്ലെന്നും നീതിക്കുവേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും ജൂനിയർ ഡോക്ടർമാർ അറിയിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിന് 515 വിജയലക്ഷ്യം. മൂന്നാം ദിനം വെളിച്ചക്കുറവ് മൂലം നേരത്തെ കളി അവസാനിപ്പിക്കുമ്പോൾ ബംഗ്ലാദേശ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എന്ന നിലയിലാണ്. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 376 റൺ പിന്തുടർന്നിറങ്ങിയ ബംഗ്ലാദേശ് 149 റൺസിന് പുറത്തായി. ശുഭ്മാൻ ഗില്ലിന്റെയും ഋഷഭ് പന്തിന്റെയും ബാറ്റിംഗ് മികവിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 287 റൺസ് നേടിയിരുന്നു. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസ് FCയും കണ്ണൂർ വാരിയേഴ്സ് FCയും തമ്മിൽ തിരുവനന്തപുരത്ത് ഏറ്റുമുട്ടും. പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. രണ്ട് കളികളിൽ നിന്ന് 4 പോയിന്റുമായി ഇരു ടീമുകളും പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇന്ന് രാത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിനുള്ള പ്രചാരണം സജീവമാകുന്നു. ഹരിയാനയിലും പ്രചാരണം ശക്തം. ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി സത്യപ്രതിജ്ഞ ചെയ്തു. വയനാട് ദുരിതാശ്വാസ ചെലവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിന് 515 റൺ വിജയലക്ഷ്യം. ആഫ്രിക്കയിൽ എംബോക്സ് കേസുകൾ വർദ്ധിക്കുന്നതിനാൽ ദക്ഷിണ സുഡാനിൽ നിരീക്ഷണം ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.